ملائكي يعرضون منك تنمي آمين سرشكتنا هذه يومي أولد السرسنة ذي ليك أجنب أردت ورقي إن كارني أولد جنب الفارسي كي يجي يومو جنب الملغة ملاء ديوية داني من سوينتي جنب من السودي كي يومو فرصاوة من دي ديوية رأسين لهم تلوذنة تلي عجماء يارثو صفحي وڑا جرترو مكمن سلاكو آن لكورنم جنب الولكرن جنب الفراشتي كنامي എന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രചോദിതരാക്കണമേ. സഭയുടെ ചരിത്രങ്ങളിലൂടെ സഭ നിർദ്ദിശരീരമാണെന്ന് അവൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നുവല്ലോ. സഭയുടെ ചരിത്രത്തിലൂടെയുള്ള സഭയുടെ ജമനവും പിതാക്കന്മാരുടെ ജീവിതവും സംഭാവനകളും ഒക്കെ മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ആഴമായി ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് പൂർണ്ണമായി വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ കൂടി വരവിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആലോചനകളോടും ചിന്തകളോടും കൂടെ ഇരിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധവുമായിരിക്കും പുതിയ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ.
ആമീൻ.
Our Father who art in heaven, hallowed be thy name.
Thy kingdom come, thy will be done on
earth as it is in heaven. Give us this day our daily bread. Forgive us our trespasses, as we forgive those who trespass against us. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, power and glory forever and ever. Amen. Hail Mary, full of grace, our Lord is with thee.
Blessed art thou among women, blessed the fruit of thy
womb, over thy womb, our Lord Jesus Christ. O Virgin, Saint Mary, O Mother of God.
Pray for us
sinners, now and at all times, and ever of our death. Amen.
Good evening, everybody. This is Alex Alexander on behalf of the Divabodhanam Studies of the Southwest Diocese of America. And today's lesson is being taught by our beloved Reverend Father Dr. Matthew Koshy Achan from Atlanta. Achan has been teaching the book number 6 in Malayalam, Vishwasa Deepthi, by late Dr. Givargis Maharaswati of Srimeni. And we are going to go ahead and continue with lesson number 2 in unit number 2. And we thank you for Achan's kind cooperation and guiding us in this session. We thank you, Achan, and on behalf of the diocese, and on behalf of the Divyabodhanam, and also on behalf of our beloved Thirumeni, I welcome Achan to this conference. And I also welcome all the students who are participating in this evening's conference. Thank you.
Thank you, Alex. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷനിൽ നമ്മൾ എടുത്തത് എടുത്ത് നിർത്തിയത് Alex ഓർപ്പിച്ചതുപോലെ തന്നെ ലെസൺ ടൂവിന്റെ സോറി യൂണിറ്റ് ടൂവിന്റെ ലെസൺ 1 വരെ നമ്മൾ എടുത്തു. ലെസൺ 2 മുതലാണ് ആരംഭിക്കുന്നത്. ലെസൺ 2-ല് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് കൗൺസിൽ ഓഫ് കാൽസലർ, അതായത് കൽക്കതോന്നിയ സുന്നകതോസ് എന്നുള്ളതാണ്. പിന്നെ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കൽക്കതോന്നിയ വിശ്വാസ പ്രമാണം എന്ത് പറഞ്ഞു, എന്തുകൊണ്ട് എങ്ങനെ നിർവചിച്ചു, നിരൂപണം, പുതിയ അനുരഞ്ജന നിർവചനം എന്നുള്ളതാണ് അതിന്റെ സബ് ഹെഡിങ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കൗൺസിൽ ഓഫ് കാൽസലറിനെ കുറിച്ച് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പലർക്കും അറിവുണ്ടാകാം. സഭയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു ഒരു പരിവർത്തനം ഉണ്ടാക്കിയ ഒരു ഒരു കോൺഫറൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഒരു സിനഡാണ്, ഒരു സുന്നകതോസ് ആണ് ഈ കൗൺസിൽ ഓഫ് കാൽസിൽ എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. നമ്മൾ മലങ്കര സഭയും മറ്റ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും, അതായത് കോസ്റ്റിക് സഭ, അന്ത്യോക്യൻ സുറിയാനി സഭ, അർമേനിയൻ ചർച്ച്, ഇത്യോപ്യൻ ചർച്ച്, ഇറുത്യൻ സഭ എന്നിവ ഉൾപ്പെട്ട ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് ഈ കൗൺസിൽ ഓഫ് കാൽസറിനെ അംഗീകരിക്കാത്ത സഭകളാണ്, ആന്റി കാൽസോഡിക് കാൽസോഡിയനാണ് എന്നാണ് നമ്മളെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ അംഗീകരിക്കുന്നത് റോമൻ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ ബൈസാന്റിയൻ ഓർത്തഡോക്സ് സഭാ കുടുംബങ്ങളിലുള്ളതായ സഭകളും, ഗ്രീക്ക്, റഷ്യൻ, അങ്ങനെയുള്ളതായ റുമേനിയൻ, അങ്ങനെയുള്ളതായ ചർച്ചസൊക്കെയാണ്. അപ്പൊ AD 451-ലാണ് കൗൺസിൽ ഓഫ് കാൽസലൻ നടന്നത്. അപ്പൊ ഈ സുന്നകതോസ് റോമിന്റെ ഒരു വലിയ വിജയമായിരുന്നു, റോമിലെ പാപ്പായുടെ വിജയമായിരുന്നു ഈ സുന്നകതോസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സംഭവ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ അലക്സാണ്ടർ സ്കൂളും അന്ത്യോക്യൻ സ്കൂളും എന്നുള്ള രണ്ട് തിയോളജിക്കൽ സ്കൂളുകൾ, രണ്ട് ഒരു വേദശാസ്ത്രപരമായ വ്യത്യസ്തതകളുള്ള രണ്ട് സ്കൂളുകളുണ്ടായിരുന്നു. ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ന് വേണം നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ആശയഗതികൾ ഉണ്ടായിരുന്നു. രണ്ട് സ്കൂളുകൾ തന്നെയാണ് അപ്പം ജീവശാസ്ത്രപരമായിട്ട്. അപ്പൊ ഇതിനകത്ത് അന്ത്യോക്യൻ വേദശാസ്ത്രം, ഇത് രണ്ടും ക്രിസ്തു ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അലക്സാണ്ട്രിയൻ വേദശാസ്ത്രവും അതുപോലെ തന്നെ അന്ത്യോക്യൻ വേദശാസ്ത്രവും ക്രിസ്തോളജിയാണ്, ക്രിസ്തു ശാസ്ത്രമാണ്. അതിനകത്ത് അന്ത്യോക്യൻ ക്രിസ്തു ശാസ്ത്രത്തിന്റെ ഒരു വിജയമാണ് ഈ കൗൺസിൽ ഓഫ് കാൽസ്റ്റഡനിൽ സംഭവിക്കുകയുണ്ടായത്. അപ്പം ഈ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇത് സിനോഡോസിൽ ഈ പാപ്പായുടെ ഒരു ഒരു അതായത് ലിയോ പാപ്പായുടെ ചോം എന്ന് പറയുന്ന വലിയ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന പ്രസ്താവന അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ ഈ സിനോഡോസിൽ കൂടി പിതാക്കന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഇവിടെ തിരുമേനി ഉദ്ധരിക്കുന്നുണ്ട്. അതൊന്ന് വായിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പരിശുദ്ധ പിതാക്കന്മാരെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ നിർവഹിച്ച് ഏറ്റു പറയുന്നവർ, അതിന്റെ ഒരു 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 ഡിഗ്രിയാണ്. ഏകപുത്രനും നമ്മുടെ കർത്താവുമാകുന്ന യേശുക്രിസ്തു ദൈവത്വത്തിൽ പൂർണ്ണനും മനുഷ്യത്വത്തിൽ പൂർണ്ണനും യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനും സയുക്തിക ആത്മാവും ജഡവും ഉള്ളവനും ദൈവത്വ പ്രകാരം പിതാവിന്റെ അതേ സാരാംശവും മനുഷ്യത്വ പ്രകാരം നമ്മുടെ അതേ സാരാംശം ഉള്ളവനുമാകുന്നു. പാപം വഴി നമ്മെ പോലെ എല്ലാ പ്രകാരണയും ഉള്ളവനും എല്ലാ കാലങ്ങൾക്കും മുമ്പേ പിതാവിൽ നിന്ന് ദൈവിക പ്രകാരം ജനിച്ചവനും ഈ അന്ത്യകാലത്ത് മനുഷ്യപ്രകാരം നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി ദൈവപ്രസവത്തിയായ കന്യാമറിയാമിൽ നിന്ന് ജനിച്ചവനും ഒരേ ക്രിസ്തുവും പുത്രനും കർത്താവും ഏകജാതനും സങ്കലനരഹിതമായും വ്യതിയാനം കൂടാതെയും ഭാഗിക്കപ്പെടാതെയും വിഭിന്നമാകാതെയും രണ്ട് സ്വഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനും ആകുന്നു. വളരെ വളരെ എടുത്തു പറയുന്ന ഒരു വാക്കാണ് രണ്ട് സ്വഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവനുമാകുന്നു എന്നുള്ളത്. അപ്പൊ യോജിപ്പിനാൽ സ്വഭാവങ്ങളുടെ വ്യത്യാസം ഒരു വിധത്തിലും മാറ്റപ്പെടുന്നില്ല. അതേ സമയത്ത് ഓരോ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ സൂക്ഷിക്കപ്പെടുകയും ഒരു ആളത്വത്തിൽ ഒരുമിച്ച് ചേരുകയും ചെയ്യുന്നു. അതായത് രണ്ടാളത്വമായി വിഭജിക്കപ്പെടുകയോ വേർതിരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ഒരേ ഒരു ഏകജാതനായ പുത്രനും ദിവ്യവചനവും കർത്താവുമാകുന്ന യേശുക്രിസ്തുവാകുന്നു. ആരംഭം മുതൽ പ്രവാചകന്മാർ തന്നെക്കുറിച്ച് പ്രസ്താവിക്കുകയും കർത്താവ് യേശുക്രിസ്തു പഠിപ്പിക്കുകയും പരിശുദ്ധ വിദാസന്മാരുടെ വിശ്വാസ പ്രമാണം പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തതുപോലെ തന്നെ ഇതിന്റെ ഒരു വലിയ ഒരു സംക്ഷിപ്തമാണ്. അതായത് ഈ കൗൺസിൽ ഓഫ് കാൽസ്റ്റഡൻ ഉണ്ടാക്കിയ ഒരു വലിയ വിശ്വാസ പ്രമാണമാണ് ഇപ്പോൾ ഇവിടെ വായിക്കുകയുണ്ടായത്. അപ്പൊ അതിന്റെ ഒരു 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 ചെറിയ അതിന്റെ ഒരു സംക്ഷിപ്തമായ രൂപമാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഈ ഒരു പ്രത്യേകമായ വേഡിങ്ങിലാണ്, അതായത് ഈ ടെർമിനോളജിയാണ്, രണ്ട് സ്വഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നുള്ള ആ ഒരു ടെർമിനോളജിയാണ് അവിടെ വലിയൊരു ഡിസ്പ്യൂട്ടിന് കാരണമായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു 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 അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ഡിഗ്രി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ഉണ്ടായിരുന്നു. അതായത് അത് അന്നുണ്ടായിരുന്ന വേദവിപരീതങ്ങൾക്കെതിരായിട്ടാണ്. സങ്കലനരഹിതം എന്ന് പറഞ്ഞിരിക്കുന്നത് യൂട്ടിക്കോസിനെതിരായിട്ടാണ്. എന്നാൽ ക്രിസ്തുവിന്റെ മനുഷ്യത്വം ദൈവത്വത്തിലേക്ക് ചോർന്നു പോയി എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അപ്പൊ മനുഷ്യത്വത്തിന് ഒരു സ്ഥാനമില്ല, അത് ദൈവത്വമാണ് ക്രിസ്തുവിൽ മുൻപന്തിയിൽ നിന്നിരുന്നത്. അപ്പം അത് മറ്റേത് ശൂന്യമായി പോയി, മനുഷ്യത്വം ശൂന്യമായി ദൈവത്വമാണ് മുൻപിൽ നിന്നിരുന്നത് എന്നുള്ളതാണ് യൂത്തിക്ലോസിന്റെ പഠനം അദ്ദേഹത്തിന്റെ പഠിപ്പിക്കുന്നത്. അത് വേദപരീതമായിട്ടാണ് സഭ കാണുന്നത്. വ്യതിയാനം കൂടാതെ എന്ന് പറയുന്നത് അപ്പല്ലോരനേശ്വസിന് എതിരായിട്ടാണ്. ക്രിസ്തുവിന്റെ മാനുഷിക മനസ്സിന്റെ സ്ഥാനത്ത് ലോഗോസ് ആയിരുന്നു എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലൊക്കെ ഉള്ളൂ. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയും ക്രിസ്തുവിന്റെ മനസ്സാണ്, നൂസ് എന്ന് ഗ്രീക്കിൽ പറയുന്ന മനസ്സ്. മനുഷ്യന്റെ മനസ്സത് ക്രിസ്തുവിന്റെ മനസ്സിന്റെ സ്ഥാനത്ത് ലോഗോസ്, ലോഗോസ് എന്ന് പറഞ്ഞ വചനമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഈ അപ്പല്ലോരനേശ്വസിന്റെ ഒരു പഠിപ്പിക്കൽ. അപ്പൊ അതിനായിട്ടാണ് അതിനെ കണ്ടം ചെയ്യുന്നതിന് വേണ്ടിയാണ് വ്യതിയാനം കൂടാതെ തന്നെ എന്ന് പറഞ്ഞിരിക്കാനുള്ള കാരണം. ക്രിസ്തു പൂർണ്ണമായ മനുഷ്യനും പൂർണ്ണമായ ദൈവവുമാണ്. യാതൊരു വ്യതിയാനവും കൂടാതെ തന്നെ അങ്ങനെ രണ്ട് മനുഷ്യത്വവും ദൈവത്വവും രണ്ടായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ഒന്നിൽ കലർന്ന് ഒന്നില്ലാതായി തീരുന്നില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ടെർമിനോളജി ഉപയോഗിച്ചത്. പക്ഷെ അത് ഒരു ഒരു വിഭിന്നമായ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി തീർന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഭാഗിക്കപ്പെടാതെയും വിഭിന്നത കൂടാതെയും എന്ന രണ്ട് വാക്കുകൾ നെസ്റ്റോറിയോസിനെതിരായിട്ടുള്ളതാണ്. കാരണം നെസ്റ്റോറിയോസ് പറഞ്ഞത് രണ്ട് സ്വഭാവങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു. ദൈവത്തിന് രണ്ട് സ്വഭാവങ്ങളായിട്ട് തന്നെയുണ്ട് എന്നാണ് അസ്തോറിയോസിന്റെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലുണ്ടായിരുന്നത്. യേശുക്രിസ്തു ചില സമയത്ത് ദൈവമായും ചില സമയത്ത് മനുഷ്യനായുമാണ് കാണപ്പെട്ടത് എന്നുള്ള ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് ഒരു നെസ്റ്റോറിയോസിന്റെ ചിന്താഗതി അനുസരിച്ച് മാതാവിനെ കുറിച്ച് തന്നെയാണെങ്കിൽ തന്നെ ഒരു തിയോടോക്കോസ് ദൈവപ്രസവിത്രിയല്ല, മനുഷ്യ പ്രസവിത്രിയാണ്, മനുഷ്യനെ പ്രസവിച്ച ക്രിസ്റ്റോടോക്കോസ് ആണ് എന്നുള്ള ചിന്താഗതി ഒക്കെ ഉണ്ടാകാനുള്ള കാരണം ഈ നെസ്റ്റോറിയോസിന്റെ ചിന്താഗതി കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് സ്വഭാവങ്ങൾ ഇൻ ടു നേച്ചേഴ്സ് എന്ന പദപ്രയോഗം ആണ് ഈ കൗൺസിൽ ഓഫ് കാൽസിഡനിൽ വെച്ച് രൂപം പ്രാപിക്കുകയുണ്ടായത്. രണ്ട് സ്വഭാവങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത്, അത് നെസ്റ്റോറിയോസിനെ ചിന്താഗതിയോട് വളരെ സമാനമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സർക്കസ് ഒക്കെ മനസ്സിലാക്കുകയും അതിനോട് വിയോജിക്കാൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നെസ്റ്റോറിയോസ് പഠിപ്പിച്ച അങ്ങനെയാണ്, യേശു ക്രിസ്തു ഉറങ്ങിയപ്പോൾ മനുഷ്യനും കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ ദൈവമായിരുന്നു, ഒരു പിന്നെ ലാസറിന്റെ കല്ലറക്കിൽ വെച്ച് കണ്ണീർ വളർത്തപ്പം മനുഷ്യനും ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ദൈവമായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് രണ്ട് സ്വഭാവങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടായിരുന്നില്ല. അതായത് ഫ്രം ടു നേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടായിരുന്നില്ല, ഇത് ഇൻ ടു നേച്ചേഴ്സ് എന്നുള്ള ഒരു ഒരു ധാരണയാണ് ഈ കൗൺസിൽ ഓഫ് കാൽസിഡനിൽ രൂപപ്പെടുകയുണ്ടായത്. അപ്പൊ അത് പല തെറ്റിദ്ധാരണകൾക്ക് സഭ ഓറിയന്റൽ ചർച്ചസും അതുപോലെ തന്നെ ബൈസാന്റിയൻ ചർച്ചസും തമ്മിലുള്ള ഒരു ആശയ വൈരുദ്ധ്യങ്ങൾക്കും പിൽക്കാലങ്ങളിൽ വലിയ ഒരു 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 വലിയ ഡിവിഷനും അത് കാരണമായി തീർന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ പൂർണ്ണ ദൈവത്വവും രണ്ട് സ്വഭാവങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പ്രയാസമില്ല. അലക്സാണ്ടറിൻ പിതാക്കന്മാർ അതാണ് പറഞ്ഞിരുന്നത്, രണ്ട് സ്വഭാവങ്ങളിൽ നിന്ന് എന്നാണ്. പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും ചേർന്ന ഏക ആളത്വമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും പഠിപ്പിക്കുന്നതും അലക്സാണ്ടറിലെ കൂർലോസ് പഠിപ്പിച്ചതും അവതരിച്ച വചനമായ ദൈവത്തിന്റെ ഏക ജഡധാരണ സ്വഭാവം, വൺ ഇൻകാർണേറ്റ് നേച്ചർ ഓഫ് ഗോഡ് ദ വേർഡ് എന്നുള്ളതാണ്. അപ്പൊ രണ്ടും കൂടി ചേർന്ന് ഒന്നായിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പം വേർതിരിക്കപ്പെടാൻ പാടില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ ഒന്നിച്ചു ചേർന്ന് ക്രിസ്തുവിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും. പക്ഷെ അതിന് തെറ്റിദ്ധാരണ ഉണ്ടായി, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇൻ ടു നേച്ചേഴ്സ് എന്നുള്ള ചിന്തയിലാണ്. അതായത് രണ്ട് സ്വഭാവങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ളത് ഈ നെസ്റ്റോറിയോസിന്റെ ചിന്താഗതിയോട് വളരെ അടുത്തു നിൽക്കുന്നത് കൊണ്ടാണ് അതിനെ തെറ്റിദ്ധരിക്കപ്പെടാനുള്ളതായ ഒരു കാരണം, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം. അപ്പൊ ഇത് വളരെ കാലഘട്ടങ്ങളായിട്ട് സഭയില് നിലനിന്നിരുന്ന വലിയൊരു ഒരു ഡിവിഷന് കാരണമായി തീർന്ന ഒരു ഒരു സംഭവമാണ് ഈ കൗൺസിൽ ഓഫ് കാൽസിഡൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഗ്രേറ്റ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത് തന്നെ. അതായത് ഈ ഒരു വേർതിരിവ് സഭകൾ തമ്മിൽ ഉണ്ടാകാനുള്ള ഒറിജിനൽ ചർച്ചസും ബൈസാന്റിയൻ ചർച്ചസും കാതലിക് ചർച്ചും പാശ്ചാത്യ സഭയും തമ്മിലുള്ള ആ ഒരു ഡിവിഷൻ ഇത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ആളുകൾക്ക് നമ്മുടെ ലോക പ്രശസ്തനായിരുന്ന നമ്മുടെ വേദശാസ്ത്രജ്ഞനായിരുന്ന അന്യ ബി സി ശ്യാമോൽ അച്ഛൻ അച്ഛൻ എഴുതിയിട്ടുള്ളതായ ഒരു പുസ്തകം വളരെ പ്രധാനമാണ്, വളരെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ദ കൗൺസിൽ ഓഫ് കാൽസിഡൻ പ്രീ എക്സാമിൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ഇവിടെ ആമസോണിലൊക്കെ അത് ലഭ്യമാണ്. ഏതാണ്ട് $40-45 ആണ് അതിന്റെ വില. ഇവിടെയുള്ള ലൈബ്രറികളിലൊക്കെ അദ്ദേഹത്തിന്റെ ആ പുസ്തകമുണ്ട്. അപ്പൊ അത് അദ്ദേഹം ശ്രമിച്ചത്, ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അദ്ദേഹം ശ്രമിച്ചത് ഈ ഒരു തെറ്റിദ്ധാരണ, അതായത് ഇതിനു വേണ്ടി ഉപയോഗിച്ചതായിട്ടുള്ള ക്രിസ്തുവിന് ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ സംയോജിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഉള്ള വേദവിഹിതങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് വേദവിഹിതങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ഖണ്ഡിക്കുന്നതിന് വേണ്ടി ഈ കൗൺസിൽ ഓഫ് കാൽസിഡൻ ഉണ്ടാക്കിയ ഈ ഒരു വേദശാസ്ത്രപരമായ ഒരാശയം അതിനെ ഉപയോഗിച്ചതായിട്ടുള്ള ടെർമിനോളജിയിൽ സംഭവിച്ചതായ തെറ്റിദ്ധാരണകളാണ് ഇതിന്റെ കാരണം. സത്യത്തിൽ രണ്ടു കൂട്ടരും പറയുന്നത് ഒരേ ആശയം തന്നെയാണെന്നുള്ള ഒരു 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 ചിന്തയിലേക്കാണ് അഭിജ്ഞനായ വി സി ശ്യാമലച്ചൻ വന്നെത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം അതുപോലെ തന്നെ ലോകപ്രശസ്തമായിട്ട് ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ പഠനങ്ങളും അദ്ദേഹത്തിന്റെ ഈ ഈ പുസ്തകത്തിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണവും ഒക്കെ ഈ തെറ്റിദ്ധാരണകൾ സഭകൾ തമ്മിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്നതായ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാൻ തക്കവണ്ണം കാരണമായി തീർന്നു എന്നുള്ളത് ഒരു പരിധി വരെ കാരണമായി തീർന്നു എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇവിടെ ഇത് മാറ്റുന്നതിന് വേണ്ടി, ഈ ചിന്താഗതികൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ധാരാളം ഡയലോഗുകളും ഒക്കെ നടന്നിട്ടുണ്ട്. ഇവിടെ 1971 സെപ്റ്റംബർ 7 മുതൽ 11 വരെയും 73, 75, 77 ഒക്കെ വിയന്നയിൽ വെച്ച് റോമൻ കത്തോലിക്ക സഭയിലെ വേദശാസ്ത്രജ്ഞന്മാരും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ വേദശാസ്ത്രന്മാരും ചേർന്ന് പല പ്രാവശ്യത്തെ പഠനങ്ങളും ഡയലോഗുകളും ഒക്കെ ഈ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വസ്തുതയെ അടിസ്ഥാനമാക്കി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഡയലോഗുകൾ നടന്നിട്ടുണ്ട്. അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഈ ഒരു പ്രധാന ഈ ഒരു ആശയമാണ് ഇവിടെ ഈ കൗൺസിൽ ഓഫ് കാൽസിഡോണിനോട് അനുബന്ധമായിട്ട് ഈ പുസ്തകത്തിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഇതിന്റെ ഒരു അനുരഞ്ജനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുവരെയും ഒരു കുർബാന ഐക്യവും ഒരു പൂർണമായ ഒരു സംയോജനവും ഒരു പൂർണമായ പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് പാഠം 3 രണ്ടാം നിക്കിയാവരെ ഉസ്സുന്ദിനോസ് പോലീസിലെ 2 സുന്നഹദോസ്, ഉസ്സുന്ദിനോസ് പോലീസിലെ 3 സുന്നഹദോസ്, നിക്കിയാലെ 2 സുന്നഹദോസ് എന്നുള്ളത്. നമ്മുടെ 5 നമ്മൾ ചെല്ലുന്നത് നമ്മൾ പ്രധാനമായിട്ടും 3 സുന്നഹദോസുകളിൽ നാം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഓർത്ത് ഓറിയന്റൽ ചർച്ചസൊക്കെ തന്നെ ആദ്യത്തെ 3 സുന്നഹദോസുകളിലാണ് വിശ്വസിക്കുന്നത്. 1 നിക്കിയായിൽ വെച്ച് നടന്ന സുന്നഹദോസും, നിക്കിയായിലും ഉസ്സുന്ദിനോസ് പോലീസ് FASSൽ വെച്ചുണ്ടായ 3 സുന്നഹദോസുകൾ വരെയാണ് നാം വിശ്വസിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞാണ് ഈ കൗൺസിൽ ഓഫ് കാൽസിഡോൺ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അത് കഴിഞ്ഞ സുന്നഹദോസുകൾ കൗൺസിൽ ഓഫ് കാൽസിഡോൺ ഉൾപ്പെടെയുള്ളതായ സുന്നഹദോസുകൾ നമ്മൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കൽക്കരോണിയ സുന്നഹദോസ് 451 നടക്കുന്നത്, AD 451 നടക്കുന്നത്. ഉസ്സുന്ദിനോസ് പോലീസിലെ 2 സുന്നഹദോസ് 500 AD 553 നടക്കുന്നത്. ഉസ്സുന്ദിനോസ് പോലീസിലെ 3 സുന്നഹദോസ് 680 681 AD 680 681 കാലഘട്ടത്തിലാണ്. നിക്കിയായിലെ 2 സുന്നഹദോസ് AD 787 നടക്കുന്നുണ്ട്. ഇങ്ങനെ 4 സുന്നഹദോസുകൾ റോമൻ കത്തോലിക്ക സഭയും ഗ്രീക്ക് സഭകളും അംഗീകരിക്കുന്നു. അപ്പം ഓറിയന്റൽ സഭകൾ ഇത് അംഗീകരിക്കുന്നില്ല. റോമൻ കത്തോലിക്ക സഭ ഇവയ്ക്ക് പുറമെ 14 സുന്നഹദോസുകളും അംഗീകരിക്കുന്നു. അങ്ങനെ അവർക്ക് ആകെ 21 സുന്നഹദോസുകളാണുള്ളത്, അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഏതായാലും ആദ്യത്തെ 3 സുന്നഹദോസുകൾക്കുള്ള പ്രാധാന്യം പിന്നീട് ഉള്ളവയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് എല്ലാ സഭകളും ഒരുപോലെ സമ്മതിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. ഉസ്സുന്ദിനോസ് പോലീസിൽ വെച്ച് നടന്ന, കോൺസ്റ്റാന്റിനോപ്പിൾ വെച്ച് നടന്ന 2 സുന്നഹദോസ് വിളിച്ചു കൂട്ടി ജസ്റ്റിനിയൻ ചക്രവർത്തിയാണ്. അപ്പൊ അതിന് കാരണങ്ങൾ അവിടെ ഉണ്ട്. മാപ്പുസ്റ്റിയായിലെ തിയഡോർ, സൈറസിലെ തിയഡോറെ, എഡേസായിലെ ഇവാസ് എന്നിവർ എഴുതിയ 3 അധ്യായങ്ങൾ അലക്സാണ്ട്രിയായിലെ കൂർലോസിനെതിരായിട്ട് എഴുതിയവയായിരുന്നു. അലക്സാണ്ട്രിയക്കാരുടെ പ്രേരണയ്ക്ക് വശംവദനായിട്ടാണ് ചക്രവർത്തി സുന്നഹദോസ് വിളിച്ചു കൂട്ടിയത്. അപ്പം മേൽപ്പറഞ്ഞ 3 അധ്യായങ്ങൾ എന്ന പ്രമാണ രേഖയെ കുറ്റപ്പെടുത്തി അവരുടെ ഗ്രന്ഥകർത്താക്കളായിരുന്ന 3 പേരെയും ശപിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഈ സുന്നഹദോസുകളിൽ ഈ ഒരു വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരങ്ങളും പിന്നെ മുടക്കുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞു വന്നതായ സുന്നഹദോസുകളിൽ ഉസ്സുന്ദിനോസ് പോലീസിലെ 3 സുന്നഹദോസ് 1680 681 നടക്കുന്നത്. അപ്പം അത് ചക്രവർത്തിയാണ്, ഉസ്സുന്ദിനോസ് 4 ചക്രവർത്തിയാണ് അത് വിളിച്ചു കൂട്ടിയത്. അത് മോണോ സെല്ലറ്റിസം എന്ന പഠിപ്പിക്കുന്നതിനെതിരായിട്ടാണ് ഉണ്ടായത്. ക്രിസ്തുവിന്റെ ഒരേ ഇച്ഛാശക്തി മാത്രമേ ക്രിസ്തുവിനുണ്ടായിരുന്നുള്ളൂ എന്നാണ് മോണോ സെല്ലറ്റിസ് പറയുന്നത്. അപ്പം ഒരു ഈ ഉപദേശത്തെ അടിസ്ഥാനമാക്കി അന്ത്യോക്യൻ പാത്രികസ് മക്കാറിയോസിനെയും ഒക്കെ കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞിരുന്ന റോമിലെ ഹെനോറിയസ് സുന്നഹദോസ് തള്ളിക്കളഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മുടക്കുകളും അതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങളുമാണ് ഈ സുന്നഹദോസുകളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ സുന്നഹദോസ് തീരുമാനമെടുത്ത് 2 ഇച്ഛാശക്തികൾ ദൈവത്വത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും തമ്മിലുള്ള സ്വഭാവത്തിലുള്ള യോജിപ്പിലല്ലായിരുന്നു. അമ്മ തമ്മിൽ സാൻമാർഗിക യോജിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഈ തീരുമാനം മനുഷ്യാവതാരത്തിൽ ഏക ആഴത്തത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അപ്പം മാനുഷികമായ ഒരു ഇച്ഛാശക്തി മാത്രമേ ക്രിസ്തുവിനുണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു ആശയമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെയും അതിനെ ഖണ്ഡനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സിനോഡസ് കൂടുതലും ഉണ്ടായത്. മിക്കാതെ രണ്ടാം സിനോഡസ് 787 നടന്നു. ഐറിനി ചക്രവർത്തിയാണ് ഇത് വിളിച്ചു കൂട്ടിയത്. ചക്രവർത്തിനിയാണ്. 787 AD അത് ക്രിസ്തുവിനോസ് പോലീസിൽ വെച്ച് മിക്കായ വെച്ച് നടന്ന രണ്ടാം സിനോഡസാണ്. മിക്കായിൽ വെച്ച് നടന്ന രണ്ടാമത്തെ സിനോഡസാണ്. അപ്പൊ അവിടെ വെച്ചാണ് ഈ ഐക്യൻസ് അതുപോലെ തന്നെ പ്രതിമകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അപ്പൊ ആരാധനയ്ക്കായി ഉണ്ടാക്കുന്ന പ്രത്യേക ചിത്രങ്ങൾ, പ്രതിമകൾ, അതുപോലെ തന്നെ ഐക്യണുകൾ ഇതൊക്കെ ആവശ്യമാണ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് ഈ നിക്കാതെ വെച്ച് നടന്ന രണ്ടാം സെനറോസാണ് അതിനെ അംഗീകരിച്ചത്. ഐക്യൻസ് ഒക്കെ പള്ളികളിൽ വെച്ചതിനെ കുറിച്ചും അത് ക്രിസ്തുവിന്റെ ോടുള്ള ആരാധനയുടെ ഭാഗം, വിശുദ്ധന്മാരുടെ തന്നെയാണ് ഐക്യണകൾ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് ക്രിസ്തുവിനോടുള്ള ആരാധനയുടെയും ഭക്തിയുടെയും ഭക്തിയെയും കാണിക്കുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് ക്രിസ്തുവിനോടുള്ള ഭക്തിയിലാണ് അതവിടെ വെക്കുന്നത് എന്നുള്ളൊരാശയമാണ്. വിശുദ്ധന്മാർക്ക് നമ്മളെ ബഹുമാനിക്കുന്നതൊക്കെ ക്രിസ്തുവിനോടുള്ള, അടിസ്ഥാനപരമായി ക്രിസ്തുവിനോടുള്ള അവരുടെ ബന്ധത്തിൽ അവരെ വിശുദ്ധരായി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ആ ആശയം തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പൊ ഐക്യണകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഈ സിനോഡസിൽ വെച്ച് ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു. ഈ സിനോഡസുകൾ, അതായത് ഈ കൗൺസിൽ കാൽസിലും കഴിഞ്ഞുള്ളതായിട്ടുള്ള മൂന്ന് സിനോഡസുകൾ, കാൽസിൽ ഉൾപ്പെടെയുള്ള നാല് സിനോഡസുകളിലും ഓറിയന്റൽ സഭകൾ സംബന്ധിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ ഈ സഭകളെ ബാധിക്കുന്നതല്ല. അപ്പം അത് പ്രധാനമായിട്ടുള്ള ഒരു ചിന്തയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പുനരൈക്യത്തിനുള്ള നിർദ്ദേശങ്ങൾ, അപ്പൊ ഈ സഭകൾ തമ്മിലുള്ള ഒരു, അതായത് റോമൻ കത്തോലിക്ക സഭയും ഓറിയന്റൽ സഭകളും അതുപോലെ തന്നെ ബൈസാന്തിയൻ ചർച്ചസും ഓറിയന്റൽ സഭകളും തമ്മിലുള്ള ഇത്തരത്തിലുള്ളതായ ആശയപരമായ വൈരുദ്ധ്യങ്ങൾ തീർക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ ലക്ഷ്യമാക്കിയുള്ള ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും ഡയലോഗുകളും ഒക്കെ നടക്കുന്നുണ്ട്. പലതരം പല ലെവലുകളിലായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ തിരുമേനി നൽകുന്നുണ്ട്. അംഗീകരിക്കുന്ന സുന്നതോസുകളുടെ എണ്ണത്തിന് മാറ്റം വരുത്തേണ്ട, അതായത് ഓറിയന്റൽ സഭകൾക്ക് 3, ഗ്രീക്ക് സഭകൾക്ക് 7, റോമൻ കത്തോലിക്കർക്ക് 21. അപ്പൊ ഇവിടെ പുനരൈക്യത്തിനുള്ള നിർദ്ദേശങ്ങളാണ്. ഈ സഭകൾ തമ്മിലുള്ള ഐക്യമത്യത്തിലേക്ക് വരണം. അന്യോന്യമുള്ള മുടക്കുകളൊക്കെ അവസാനിപ്പിച്ച് വിശ്വാസപരമായ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കി അവയെ തിരുത്തുകയും അതുപോലെ തന്നെ കുർബാന ഐക്യത്തിലേക്കും വിശ്വാസപരമായ ആരാധനയുടെ ഐക്യത്തിലേക്കും ഒക്കെ വീണ്ടും കടന്നു വരിക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ അതായത് സഭകൾ വിശ്വസിക്കുന്ന സുന്നതോസിൽ അവർ വിശ്വസിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ് അതിനുള്ള ഒരു നിർദ്ദേശമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ട്, ഇനി സാർവത്രിക സുന്നതോസ് കൂടുന്നുവെങ്കിൽ അതിനെ 4-ാമത്തേതെന്നോ 8-ാമത്തേതെന്നോ 22-ാമത്തേതെന്നോ പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുക, അതാണ് രണ്ടാമത്തേത്. 3-ാമത്തേത് പരസ്പരം ശപിക്കുന്നത് ഒഴിവാക്കുക. ലിയോ പാപ്പായ ശപിക്കുന്നത് ഓറിയന്റൽ സഭകളും ഇയക്കോളസിനെ ശപിക്കുന്നത് ഗ്രീക്ക് റോമൻ സഭകളും ഒഴിവാക്കുക. ഇതുവരെ ശപിച്ചിരുന്ന പിതാക്കന്മാരെ പരിശുദ്ധന്മാരായി അംഗീകരിക്കുന്ന നിർബന്ധിക്കാതിരിക്കുക. അപ്പൊ അത് 4-ാമത്തേതാണ്. 5-ാമത്തേത് വിശ്വാസം, പക്ഷത്വം, ഭൂതാശകൾ ഇവയിൽ ഐക്യത ഉണ്ടാവണം. യോജിപ്പിന്റെ ചിഹ്നം റോമൻ പാപ്പായാണെന്ന വാദം പരിശോധിക്കുക. 6-ാമത് പ്രാദേശിക സഭകൾക്ക് സ്വാതന്ത്ര്യവും സ്വയശിരസകത്വവും ഉണ്ടാകണം. 7-ാമതായിട്ട് മാർപ്പാപ്പായ്ക്ക് മറ്റ് സഭാ തലവന്മാരുടെ ഇടയിൽ സമന്മാരിൽ ഒന്നാമനെന്ന സ്ഥാനം ഉണ്ടായിരിക്കുക. 11 സ്ത്രീയന്മാർ 11 സ്ത്രീയായിട്ടുണ്ടായിരുന്ന 1-ാം സ്ഥാനം പോലെ തന്നെ. ഇത്രയും നിർദ്ദേശങ്ങളാണ് ഒരു പുനരൈക്യത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശങ്ങളായിട്ട് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തത് 4-ാം പാഠമാണ് കിഴക്കും പടിഞ്ഞാറുമായുള്ള പിളർപ്പ്, പിളർപ്പിനുള്ള കാരണങ്ങൾ, പുനരൈക്യ സാധ്യത എന്നുള്ളതാണ്. അപ്പൊ 1054 ആണ് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ സഭകളുടെ പിളർപ്പുണ്ടായത്. ഈസ്റ്റേൺ ചർച്ചസും വെസ്റ്റേൺ ചർച്ചസും എന്ന് പറയുന്നത് റോമൻ എംപയറിന്റെ ഈസ്റ്റും വെസ്റ്റും എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ വെസ്റ്റ് എന്ന് പറയുന്നത് റോം കേന്ദ്രമാക്കിയുള്ളതാണ്. ഈസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്താംബൂൾ, നമ്മൾ ഇന്ന് വിളിക്കുന്നതായ കുസ്തുമിനോസ് പോലീസ് എന്നുള്ള സ്ഥലത്തെ അടിസ്ഥാനമാക്കിയാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകളുടെ ഒരു ഒരു പിളർപ്പിന്റെ കാരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇതിന് കാരണങ്ങളിവിടെ പറയുന്നു. ഒന്നാമത്തെ കാരണം, പാപ്പായുടെ പരമാധികാരത്തിൽ അതീവ താല്പര്യനായിരുന്ന ഉമ്പർട്ട് ശാസ്ത്രജ്ഞനെ മുടക്കി. ഉമ്പർട്ട് എന്ന് പറയുന്നത് ഈ പാപ്പായുടെ ഒരു ലിയോ 9 പാപ്പായുടെ ഒരു സംഘത്തിന്റെ പ്രതിനിധി സംഘത്തിന്റെ നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹം കുസ്തന്തിനോസിലേക്ക് പോയി റോമിൽ നിന്ന്. അവിടെ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന പാത്രികീസിനെ, അതായത് കുസ്തന്തിനോസ് പോലീസിൽ ഉണ്ടായിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശമായിട്ടുള്ള കുസ്തന്തിനോസ് പോലീസ് കോൺസ്റ്റാന്റിനോപ്പിൽ ഉണ്ടായിരുന്ന പാത്രികീസിനെ പാപ്പായുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോയത്. പക്ഷെ ആ പരിശ്രമം വിജയിച്ചില്ല. അപ്പോ അതിനാൽ ഉമ്പർട്ട് പാത്രികീസിനെ മുടക്കുന്നതുമായ ഒരു കൽപ്പന എഴുതി സോഫിയ കത്തീഡ്രലിന്റെ ത്രോണോസിൽ വെച്ചിട്ട് പ്രാണരക്ഷാർത്ഥം റോമിലേക്ക് മടങ്ങിപ്പോയി. പാത്രികീസ് ആകട്ടെ ഉടനെ സന്നദ്ധോസ് വിളിച്ചു കൂട്ടി ഉമ്പർട്ടിനെയും പാപ്പായുടെ പ്രതികളെയും മുടക്കി. ഇതാണ് അതിന്റെ ഒരു കാരണം, ഒരു സംഭവം അവിടെയാണ് നടക്കുന്നത്. ഈ പുളർപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം, അതിന്റെ ഒരു സംഭവം അത് തന്നെയാണ്. അപ്പൊ അതിന്റെ പുറകിലുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ ഒന്നാമത് പാപ്പായുടെ അധികാരത്തിൽ അതീവ തൽപരനായിരുന്ന ഉമ്പർട്ട് പാത്രികീസിനെ മുടക്കി എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തേത് തലസ്ഥാനം, അതായത് ക്യാപിറ്റൽ, അത് റോമിൽ നിന്നും കുസ്തന്തിനോസ് പോലീസിലേക്ക് മാറ്റിയതിനാൽ കുസ്തന്തിനോസ് പോലീസിലെ പാത്രികീസിനാണ് റോമിലെ പാപ്പായ്ക്കല്ല സമന്മാരിൽ ഒന്നാമൻ എന്ന സ്ഥാനം വേണ്ടതെന്ന് വിശ്വസിച്ച ആളായിരുന്നു സെറൂലേറിയസ് പാത്രികീസ്. അദ്ദേഹമാണ് അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രികീസ് ആയിരുന്ന ആൾ. അപ്പോ അദ്ദേഹത്തിന് റോമിന്റെ ആസ്ഥാനം, റോമൻ എംപയറിന്റെ ആസ്ഥാനം, അതിന്റെ കേന്ദ്രം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റിയപ്പോൾ അവിടെയുള്ള ആളാണ് അദ്ദേഹമാണ് അതിന്റെ അധിപൻ എന്നുള്ള ചിന്തയാണ്. അപ്പൊ അദ്ദേഹമാണ് സമന്മാരിൽ മുമ്പൻ, ഒന്നാമൻ എന്ന സ്ഥാനം വേണ്ടതെന്നുള്ള ചിന്തയായിരുന്നു പാത്രികീസിനുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ ശക്തിമാനും ജനപ്രീതി ഉള്ളവനുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പാപ്പായുടെ പ്രതിനിധി സംഘത്തെയും ഉമ്പർട്ടിനെയും മുടക്കി കിഴക്കൻ സഭയുടെ മുഴുവൻ പിന്തുണയും അദ്ദേഹത്തിന് സ്വീകരിച്ചു. മൂന്നാമതായിട്ട് ലിയോ 9 ബൈസാന്റിൻ, അതായത് കുസ്തന്തിനോസ് പോലീസിലെ സഭയെ ലത്തീൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിച്ചു. ഇത് എതിർപ്പിന് വാദം നൽകി. അപ്പൊ രണ്ട് സംസ്കാരങ്ങളാണ്, അപ്പൊ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, റോമും കോൺസ്റ്റാന്റിനോപ്പിളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു ലാറ്റിൻ കൾച്ചറാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ആ ലാറ്റിൻ കൾച്ചർ അത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിനെ ആ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ പാപ്പ ശ്രമിച്ചു എന്നുള്ളത് ഒരു കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. പരമാധികാര തലവനിൽ സഭയുടെ ഐക്യം കാണുന്ന പാശ്ചാത്യ സഭയും അപ്പോസ്തലന്മാരുടെ കൂട്ടുത്തരവാദിത്വത്തിൽ അതിന്റെ അതിന്റെ കൊളീജിയാലിറ്റിയിൽ വിശ്വസിക്കുന്ന കിഴക്കൻ സഭയും തമ്മിൽ ഒരു തിരിച്ചിൽ ഉണ്ടാകാൻ നിർവൃത്തിയില്ലായിരുന്നു. അപ്പോ ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടുത്തരവാദിത്വത്തിലാണ് ഓർത്തഡോക്സ് സഭകളുടെ, അല്ലാതെ കിഴക്കൻ സഭകൾ വിശ്വസിച്ചിരുന്നത്. ഒരാളിൽ മാത്രമല്ല, ഓർത്തഡോക്സിന്റെ എന്ന് പറയുന്ന ഒരാളിൽ മാത്രമല്ല സഭയുടെ അടിസ്ഥാനം, സഭ അണിതിരിക്കുന്നത്. അപ്പം അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ അതിന്റെ ഭാഗമാണ്. പക്ഷെ ഈ പത്രോസിനുള്ള സ്ഥാനം എന്ന് പറയുന്നത് സമന്മാരിൽ മുമ്പൻ എന്നുള്ള സ്ഥാനം മാത്രമാണ്. പത്രോസിന്റെ മകളിലല്ല സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അത് അപ്പോസ്തലന്മാരെല്ലാവരും അതിന്റെ ഭാഗമാണ്. അവരെല്ലാം ക്രിസ്തു മൂലക്കല്ലും മറ്റവരെല്ലാം അടിസ്ഥാന ചിലവുകളുമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ മേളിലാണ് സഭയുടെ പണിതിരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് പ്രധാനമായിട്ട് കിഴക്കൻ സഭകളിൽ, സഭയിൽ ഉണ്ടായിരുന്നത്. അപ്പോ അടുത്തത് മിസ്റ്റിക്, രഹസ്യാത്മകമായ കിഴക്കൻ സഭകളുടെ വിശ്വാസവും സംസ്കാരവും ഓർത്തഡോക്സ് ഈതോസ്, നിയമാധിഷ്ഠിതമായ ലീഗലിസ്റ്റിക് ആയിട്ടുള്ള പാശ്ചാത്യ സഭയുടെ സ്വഭാവവും ഒരുമിച്ച് കൊണ്ടുപോകുക ക്ലേശകരമാണ്. അപ്പൊ രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഈ പാശ്ചാത്യ സഭയും കിഴക്കൻ സഭകളും തമ്മിലുണ്ട്. അത് ഇന്നും ഉള്ളതാണ്. അപ്പം ഒരു മിസ്റ്റിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കിഴക്കൻ സഭകളുടെ ആരാധനാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ വെസ്റ്റേൺ ചർച്ചസ് കൂടുതൽ ലീഗലിസ്റ്റിക് ആണ്. എല്ലാം നിയമ അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനങ്ങളാണ്, എല്ലാ ഭരണക്രമങ്ങളും ഒരു ഗവൺമെന്റ് പോലെ തന്നെ വളരെ ഭരണത്തിനധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ്. അപ്പൊ അവിടെ അധികാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്, നിയമങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളു, കാനോൻ നിയമങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. പക്ഷേ കിഴക്കൻ സഭകൾ അങ്ങനെ നിയമങ്ങളിലല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആത്മീയമായ, ഒരു രഹസ്യാത്മകമായ ആധ്യാത്മികതയ്ക്കാണ്, ഒരു ദാർശനികമായ ആധ്യാത്മികതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഓർത്തഡോക്സ് ഈതോസ് അതാണ്. അപ്പം കിഴക്കുന്നൊരു രഹസ്യാത്മകമായ വിശ്വാസം, അതിന്റെ സംസ്കാരം, ഇത് രണ്ടും വളരെ വ്യത്യസ്തതയുള്ളതാണ്. നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ ഈ പാശ്ചാത്യ സഭ എന്ന് പറയുന്ന റോമൻ കത്തോലിക്ക സഭയുടെ ആരാധനാ രീതികൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് ഇതിന്റെ വ്യത്യാസം നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള ഒന്നിച്ചു കൊണ്ടുപോകുക വളരെ ക്ലേശകരമായിട്ടുള്ള ഒന്നായിരുന്നു. ഇതും ഈ സഭകൾ തമ്മിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള സഭകൾ തമ്മിൽ പിരിയാനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലിയോക്ലോസ്, അതായത് പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്ന വാചകം. അപ്പം പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നു എന്നുള്ള നമ്മളെ പഠിപ്പിക്കില്ല. മറ്റേ അങ്ങനെയല്ല, പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു എന്നുള്ള വാചകം വിശ്വാസ പ്രമാണത്തോട് കൂട്ടിച്ചേർത്ത് വിശ്വാസത്തെ വ്യതിചലനമായി കിഴക്കൻ സഭകൾ ചിന്തിച്ചു. തുർക്കികൾ ക്രിസ്തന്തിനോസ് പോലീസിനെ ആക്രമിച്ചപ്പോൾ ചക്രവർത്തിയോ പാപ്പായോ ഒന്നും പ്രവർത്തിച്ചില്ല എന്നുള്ളതും കിഴക്കൻ സഭയും പടിഞ്ഞാറൻ സഭയും തമ്മിൽ അനൈക്യം ഉണ്ടാകുവാനും പിളർപ്പുണ്ടാകുവാനും കാരണമായി തീർന്നു എന്നുള്ളതാണ്. ഇത്രയും കാരണങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ പുനരൈക്യ സാധ്യതകളെ കുറിച്ച് പറയുന്നുണ്ട്. 1963 ജനുവരി മാസം പൗലോസ് ആറാമൻ പാപ്പായി നെക്യുമെനിക്കൽ പാത്രികേസ് അഥേനഗോറസും തമ്മിൽ ജെറുസലേമിൽ വെച്ച് പരസ്പരം ആസ്വദിച്ചത് ഒരു നല്ല കാൽവയ്പായിരുന്നു. 62-65 കാലത്ത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിരീക്ഷകരായി ഓർത്തഡോക്സുകാരെ സംബന്ധിക്കുകയുണ്ടായി. അപ്പൊ 1964 റോഡ്സിൽ വെച്ച് നടന്ന ഓർത്തഡോക്സ് കൺസൾട്ടേഷൻ തീരുമാനം റോമൻ കത്തോലിക്ക സഭയുമായി ദൈവശാസ്ത്രപരമായ എക്യുമെനിക്കൽ സംഭാഷണം രണ്ടാം വത്തിക്കാനെ തുടർന്ന് നടത്തണമെന്നായിരുന്നു. രണ്ടാം വത്തിക്കാൻ 1954 പുലർപ്പിനെ കുറിച്ചുള്ള ദുഃഖം രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോ ഇതിന്റെ പുനരൈക്യ സാധ്യതകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ അഭിനന്ദ തിരുമേനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നാമത് പറയുന്നത്, ഒരിക്കൽ ശീശ്മ ഉണ്ടായാൽ രണ്ട് പാർട്ടിയും ശീശ്മയിലാണെന്ന തത്വം അഖില ലോക സഭാ കൗൺസിലിന്റെ 1961 ഡൽഹി അസംബ്ലിയിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ദൈവശാസ്ത്രജ്ഞനായ പ്രൊഫസർ നെസിയോർട്ടീസ് ഉന്നയിക്കുകയുണ്ടായി. തന്മൂലം ഗ്രീക്ക് സഭ പാശ്ചാത്യ സഭയിൽ ലയിക്കണമെന്നോ പാശ്ചാത്യ സഭ ഗ്രീക്ക് സഭ ലയിക്കണമെന്നോ വാദിക്കുന്നത് ബാലിശമാണ് എന്ന് മാത്രമല്ല, ഈ വാദം രണ്ടാം വത്തിക്കാന നേട്ടങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യും. രണ്ടാമത്, പൂർണത ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലാണ്. ആ പൂർണത പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ ശരിയായ വിശ്വാസവും പട്ടത്വവും ഉദാശകളുമുള്ള എല്ലാ സഭകളുടെയും വിശുദ്ധ കുർബാനയിലുണ്ട്. അത് ചിന്തിച്ചിരിക്കുന്ന സഭയിൽ ദൃശ്യമല്ല. അതിനാൽ യോജിപ്പിനായുള്ള പ്രേരണയിൽ തുടരണം. പൂർണത ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലാണ്, വിശുദ്ധ കുർബാനയിലാണ് എല്ലാത്തിന്റെയും സമ്പൂർണതയുള്ളത്. ചിന്തിച്ചിരിക്കുന്ന സഭയിൽ അതിന്റെ അപൂർണത ദൃശ്യമല്ല എന്നുള്ളതാണ്. മൂന്നാമത്, പാപ്പായുടെ മേധാവിത്വ മനസ്ഥിതി മാറ്റണം. പാപ്പായുടെ ആഗോള അധികാരം, അപ്രമാദിത്വം, പരമാധികാരം ഇവ വേദപുസ്തകാധിഷ്ഠിതമല്ലെന്നും ആദിമ സഭയിൽ ഇവ ഇല്ലായിരുന്നുവെന്നും വസ്തുനിഷ്ഠമായ പഠനം കൊണ്ട് തെളിഞ്ഞു കഴിഞ്ഞതാണെങ്കിലും അവയെ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പം ഇപ്പോഴത്തെ പാപ്പ തന്നെ പറയുന്നത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെ വത്തിക്കാന്റെ ബിസ്കോപ്പായാണ് പത്രികസാണ് എന്നുള്ളതാണ്. അതിന് ബിഷപ്പാണെന്ന് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. ആഗോള സഭയുടെ പരമാധ്യക്ഷം എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇത് ആഗോള സഭയുടെ എല്ലാ സഭകളുടെയും പരമാധികാരിയായിട്ടുള്ള ആളാണ് പാപ്പ എന്നുള്ള അധികാരവും അപ്രമാദിത്വം, ഇൻഫാലിബിലിറ്റി, ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത അധികാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേദപുസ്തകാടിസ്ഥാനപരമല്ല എന്നുള്ളത് മനസ്സിലാക്കി അവയെ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു വസ്തുത അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. നാലാമതായിട്ട്, ഓർത്തഡോക്സ് സഭകളും റോമൻ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിൽ ബൈലാറ്ററലായും രണ്ട് കൂട്ടർ തമ്മിലും, അതായത് മൾട്ടിലാറ്ററലായും അത് പല കൂട്ടർ തമ്മിലും സംഭാഷണങ്ങൾ തുടരേണ്ടിയിരിക്കുന്നു. അഖില ലോക സഭാ കൗൺസിലിൽ ഇതെന്നുതകുന്ന നേതൃത്വവും സാഹചര്യവും കൂടുതലായി ഉപയോഗിക്കേണ്ടതാണ്. ഈ ഡയലോഗുകളും ഒക്കെ സംഭാഷണങ്ങളും തുടരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട്, വേദശാസ്ത്രപരമല്ലാത്ത പലതും റോമൻ കത്തോലിക്ക സഭയെയും ഓർത്തഡോക്സ് സഭകളെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നു. അവയിൽ പ്രധാനമായവ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവും വർഗീയവുമായ വ്യത്യാസങ്ങളാണ്. അതിലേക്ക് പരിഹാരം കണ്ടെത്തണം. മേൽപ്പറഞ്ഞ വ്യത്യാസങ്ങൾ രണ്ടാം വത്തിക്കാൻ സംഗമത്തിന് ശേഷം കുറഞ്ഞു വരുന്നുണ്ട്. തുറന്ന മനസ്സോടെ ദൈവശാസ്ത്രജ്ഞന്മാർ ചർച്ച നടത്തിയാൽ തെറ്റുകൾ തിരുത്തുവാനും പുനരൈക്യം സാധ്യമാക്കുവാനും ഇടയുണ്ട്. അപ്പൊ ഈ ഈ കാര്യങ്ങൾ ഇതിന്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഈസ്റ്റും വെസ്റ്റും പശ്ചാത്തല സഭയും പൗരസ്വ സഭയും എന്നുള്ള വ്യത്യാസത്തിനും അതിന്റെ പിരിവിനും കാരണമായിട്ടുള്ള കാരണങ്ങൾ കുറിച്ച് നമ്മൾ കണ്ടു. അതിന് പുനരയിക്ക സാധ്യതകൾ എന്തെല്ലാമാണെന്നുള്ളതും ഈ ഒരു ലെസണിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നു. പാഠം 5, ബൈസാന്റിൻ സഭകളും ഓറിയന്റൽ സഭകളും. അപ്പം ഈ ഓറിയന്റൽ സഭകൾ എന്താണ് നമുക്കറിയാം, നമ്മൾ ഓറിയന്റൽ സഭയിൽപ്പെട്ടവരാണ്. കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ കാലത്ത് കുസ്തന്തിനോസ് പോലീസ് എന്ന പേര് നൽകിയ പട്ടണം അതിനു മുൻ ബൈസാന്റിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ബൈസാന്റിയൻ ചർച്ചസ് എന്നുള്ള പേര് തന്നെ അങ്ങനെയാണ് ഉണ്ടായത്. അതിന്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബൂൾ എന്ന് നമുക്കറിയാം. അപ്പം ആ സഭകൾ ബൈസാന്റിയൻ ചർച്ചസ് എന്ന് പറയുന്നതിനകത്ത് റഷ്യൻ സഭ, അതുപോലെ ഗ്രീക്ക് സഭ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സഭകളെല്ലാം തന്നെ അതിനകത്ത് പെടുന്നതാണ്. റൊമേനിയൻ ചർച്ച് ഇതെല്ലാം അതിനകത്ത് പെടുന്നതാണ്. അതുപോലെ തന്നെ യുഗോസ്ലോവിയൻ സഭ, ബൾഗേറിയൻ സഭ, ജോർജിയൻ സഭ, മെൽക്കൈറ്റ്, അൽബേനിയൻ സഭ, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ബൈസാന്റിയൻ ഗണത്തിൽ പെടുന്നതാണ്. ഓറിയന്റൽ സഭകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. എത്യോപ്യൻ ചർച്ച്, അതുപോലെ കോപ്റ്റിക് ചർച്ച്, അർമീനിയൻ സഭ, മലങ്കര സഭ, സിറിയൻ സഭ, എറിട്രിയൻ സഭ. 1991 എത്യോപ്യൻ രാജ്യം രണ്ടായി വിഭജിച്ചതിന്റെ ഫലമായിട്ട് എറിട്രിയ എന്നുള്ള രാജ്യം രൂപം കൊണ്ടു. അങ്ങനെ എറിട്രിയൻ സഭയുണ്ടായി. അവര് നേരത്തെ എത്യോപ്യൻ ചർച്ചിന്റേതായിട്ട് എത്യോപ്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ അത് ജോഗ്രാഫിക്കലായിട്ട് അത് വേറൊരു രാജ്യമായി തീർന്നു കഴിഞ്ഞപ്പോൾ അതൊരു പുതിയ സഭയായി രൂപം പ്രാപിച്ചു. മറ്റെല്ലാ ഓർത്തഡോക്സ് സഭകളും പോലെ തന്നെ അത് സ്വയംഭരണമുള്ള, ഉൾഭരണ സ്വാതന്ത്ര്യമുള്ള ഒരു സഭയായി തീർന്നു എന്നുള്ളതാണ്. ഈ ഓറിയന്റൽ സഭകളും ബൈസാന്റിൻ സഭകളും തമ്മിലുള്ള സാമ്യങ്ങൾ ഇതെല്ലാമാണ്. അപ്പൊ ഇവിടെ ഓർത്തഡോക്സ് സഭകളെ കുറിച്ച് പൊതുലക്ഷണങ്ങളായി നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഏക തലവന്റെ കീഴിൽ എന്ന രീതിയല്ല, പിന്നെയോ പ്രാദേശിക തലവന്മാരുടെ കീഴിൽ കൂട്ടുത്തരവാദിത്വമുള്ള സഭ സുന്നകളോ ഓർത്തഡോക്സ് സഭകളെ ഭരിക്കുന്നു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സഭകളും, അതായത് ഭരണ സംവിധാനമുള്ള, സ്വയം ശീർഷകത്വമുള്ള, ഉൾഭരണ സ്വാതന്ത്ര്യമുള്ള സഭകളാണ്. ഒരു സഭയ്ക്കും മറ്റൊരിടത്ത് പ്രത്യേകമായിട്ട് ആധിപത്യമോ അവിടെ കൈകടത്തിലോ നടത്തേണ്ട ആവശ്യമില്ല. അത് ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യത്തിൽപ്പെട്ടതുമല്ല. അപ്പോ പിന്നെ ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരിയോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നിടത്ത് സഭയുടെ ശാഖയോ ഭാഗമോ അല്ല, സഭ മുഴുവനായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ ഒരു ചെറിയ സമൂഹമാണ് ഉള്ളതെന്നെങ്കിലും ഹോൾ ചർച്ച് എന്നുള്ളൊരു ആശയമാണ്. അതുപോലെ തന്നെ അൽമായക്കാർക്ക് സഭാ ഭരണത്തിൽ സ്വാതന്ത്ര്യം അവകാശമുണ്ട് എന്നുള്ളതും ഓർത്തഡോക്സ് സഭകളുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സാമ്യങ്ങളാണ്. ഇത് ഓറിയന്റൽ സഭകളും ബൈസാന്റിയൻ സഭകളുമുള്ള സാമ്യങ്ങളാണ്. വ്യത്യാസങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഓറിയന്റൽ സഭകൾ ആദ്യത്തെ 3 സാർവത്രിക സന്നദോസുകൾ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. ബൈസാന്റിയൻ ചർച്ചസ് ആദ്യത്തെ 7 സന്നദോസുകൾ നമ്മൾ കഴിഞ്ഞതിന് ശേഷം 3 കഴിഞ്ഞ് 4 കലശതമുൾപ്പെടെയുള്ള 4 സന്നദോസുകൾ അവരംഗീകരിച്ച് 7 സന്നദോസുകൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം. അപ്പം കൽസഡോണിയൻ ചർച്ചസ് ആന്റി കാലസ്ഡോണിയൻ ചർച്ചസ് എന്നുള്ള വ്യത്യാസത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പൊ ഇത് നീക്കുന്നതിന് വേണ്ടി 1964 ആർഹൂസിലും 67 ബ്രിസ്റ്റലിലും 70 ജനീവയിലും 71 അഡീസംബാബയിലും വെച്ച് 2 കൂട്ടരും നടത്തിയ പഠനത്തിന്റെയും ചർച്ചയുടെയും ഫലമായിട്ട് പൊതു പ്രസ്ഥാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സഭയുടെ ഒരേ ഓർത്തഡോക്സ് വിശ്വാസം പരസ്പരം ഞങ്ങൾ തിരിച്ചറിയുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസ സത്തയിൽ ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നതായി കണ്ടു. ഒരുമിച്ച് മുൻപോട്ട് പോകേണ്ടതിന്റെ ആവശ്യം ഞങ്ങൾ കാണുന്നു എന്നെല്ലാം പൊതു പ്രസ്താവനകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. 70 ജനീവയിൽ നടന്ന 3 സംഭാഷണത്തിൽ അഭിപ്രായ ഐക്യമായിട്ടില്ലാത്ത 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് അഭിപ്രായ ഐക്യം ഉണ്ടാകാത്ത കാര്യങ്ങൾ എന്നുള്ളത്. 1, സഭയുടെ ജീവിതത്തിൽ കൗൺസിലുകൾക്കുള്ള സ്ഥാനം കരിസ്മാറ്റിക് ആണോ, പരിശുദ്ധാത്മ ചൈതന്യത്തിൽ കൃപയാൽ നയിക്കുന്നതാണോ, അതോ ആധികാരികതയുള്ള നിയമങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് സന്നദോസുകളിൽ നമ്മൾ കാണുന്നത്. അപ്പം ആ സഭയുടെ ജീവിതത്തിൽ കൗൺസിലുകൾക്കുള്ള സ്ഥാനം അത് കരിസ്മാറ്റിക് ആണോ, പരിശുദ്ധാത്മ ചൈതന്യത്തിൽ കൃപയാൽ നയിക്കുന്നതാണോ അതോ ആധികാരികതയുള്ള നിയമങ്ങളാണോ, ഈ ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പോപ്പ് ലിയോ ജിയോസ് കോറോസ് ഏവറിയോസ് മുതലായ ബഹുമാന്യ പിതാക്കന്മാരെ ശമിക്കുന്നത് എങ്ങനെ നീക്കം ചെയ്യാം, ഇതിനെക്കുറിച്ചും ഒരു ധാരണയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് പ്രാദേശികമായി ലോകൈകമായി സഭാഭരണം എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകേണ്ടത്. അപ്പം ഭരണപരമായിട്ട് എന്തെല്ലാം ക്രമീകരണങ്ങൾ ജോയിച്ച സർവീസ് ഉണ്ടാകണമെന്ന് പഠനം നടത്തിയിട്ടില്ല. മുൻപ് പ്രസ്താവിച്ച 4 കൂടിയാലോചനകൾ തുടർന്ന് നടത്തിയിട്ടുള്ള ഔദ്യോഗിക ചർച്ചകൾ കുറച്ചു സഭയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു പൂർണ്ണമായ ഒരു ധാരണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ പുനരൈക്യത്തിനുള്ള പ്രതിബന്ധങ്ങളെ കുറിച്ച് ഇവിടെ 4 കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാൻ 10:00. രാജാക്കന്മാരുടെ സഹായം ലഭിച്ച മെൽക്കൈറ്റ് AD 451 ശക്തിവർണ്യ സെനഗോസിനെ അനുകൂലിച്ചവരെ രാജാവ് മൽക്കോ പിന്തുണച്ചതിനെ വിളിച്ച പേരാണ് ഈ മെൽക്കൈറ്റ് എന്നുള്ളതായിട്ടുള്ള പേര്. വൈസാന്യൻ സഭകളുടെ പീഡോപദ്രവങ്ങൾ വളരെ സഹിച്ചവരാണ് ഓറിയന്റൽ സഭകൾ. ഈ പീഡകൾ നിമിത്തം ഒട്ടുവളരെ വിശ്വാസികൾ ഇസ്ലാം മതത്തിൽ ചേർന്നു സ്വയം ജീവനെ രക്ഷിച്ചിട്ടുമുണ്ട്. തന്മൂലം പുനരൈക്യത്തിന് വലിയ ആവേശമില്ല. ഇതൊരു കാരണമാണ്, ഒരു പ്രതിബന്ധമാണ്. അപ്പം ഈ വൈസാന്യ ചർച്ചത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഓറിയന്റൽ ചർച്ചത്തിന് ഉണ്ടായിട്ടുള്ളതായ ഉപദ്രവങ്ങൾ അത് ഒരു പുനരൈക്യത്തിനുള്ളതായ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പ്രേക്ഷിത ചൈതന്യം രണ്ട് കൂട്ടരിലും കുറവാണ്. സ്വയം സംതൃപ്തമായ പാരമ്പര്യമാണ് രണ്ട് കൂട്ടർക്കും ഉള്ളത്. അപ്പോൾ ഐക്യത്തിനുള്ള ആവേശം വളരെ കുറവാണ്. ഒരു പ്രേക്ഷിത ദൗത്യമില്ല. അപ്പം അതാത് പാരമ്പര്യങ്ങളിൽ പെട്ടവര് അതാത് പാരമ്പര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി സംതൃപ്തമായിട്ട് പോകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഉന്മേഷം, അതായത് ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമോ പ്രവർത്തനമോ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ യാഥാർത്ഥികത്വം വെച്ച് പുലർത്തുന്ന ചില സഭകൾ, ഉദാഹരണമായിട്ട് ഗ്രീക്ക് സഭ, എത്യോപ്യൻ സഭ, പുനരൈക്യത്തിന് എപ്പോഴും തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആധുനിക സംവാദങ്ങളുടെ ഫലമായി ഐക്യ സാധ്യതകൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. 4. ഭാരതത്തിൽ വൈസാന്യ സഭകൾ കാര്യമായില്ലാത്തതിനാൽ പ്രായോഗിക തലത്തിൽ ഇതിന് വലിയ സ്ഥാനമില്ലെന്ന് മലങ്കര സഭ കരുതിയിരുന്നെങ്കിലും ഇപ്പോൾ ആഗോള തലത്തിൽ യോജിപ്പ് നടന്നേക്കും. ഏതായാലും ഐക്യം ദൈവികതമായതിനാൽ പരിശ്രമങ്ങൾ തുടരേണ്ടതാണ്. വിശുദ്ധ കുർബാന പരസ്പരം കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യും ചെയ്യുവാനുള്ള ആലോചനയുണ്ട്. അപ്പൊ ഇവിടെ ഇത് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇത് നമ്മള് അദ്ദേഹം തിരുമേനിയിൽ എഴുതിയിരിക്കുന്ന കാലം എന്ന് പറയുന്ന കുറെ കാലങ്ങൾക്ക് മുമ്പാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും ഈ പറയുന്ന ഡയലോഗുകളിലൂടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ ഓറിയന്റൽ ചർച്ചസും ബൈസാന്റിൻ ചർച്ചസും തമ്മിലുള്ള ഒരു ഒരു ഗുണപരമായ അല്ലെങ്കിൽ ഉത്സാഹപരമായ ഒരു ഡയലോഗുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങോട്ട് വിളി ക്ഷണിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വിളി ക്ഷണിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ ഒരു ശരിയായ ഒരു കുർബാന ഐക്യത്തിലേക്ക് വരത്തക്കവണ്ണമുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല. അതിനുള്ളതായ സംവിധാനങ്ങൾ അധികം താമസിക്കാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ പാൻ ഓർത്തഡോക്സ് ഡയലോഗുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അത് ഇനിയുള്ള കാലത്ത് നമുക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ച് അമേരിക്കൻ കോൺടെക്സ്റ്റിൽ നമ്മൾ ഒരു ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ അനേക ഓർത്തഡോക്സ് ചർച്ചസ് ഉണ്ട് ഓരോ സിറ്റികളിലും. അപ്പൊ അതൊക്കെ തമ്മിലുള്ള ഒരു ഐക്യവും പരിഗണനയും ഒക്കെ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അത് ഒരു വിശ്വാസവും പാരമ്പര്യവും ഒക്കെ പിന്തുടർന്നവരാണ് നമ്മളെങ്കിലും വിശുദ്ധ കുർബാന ഐക്യത്തിലേക്ക് വരാൻ തക്ക വണ്ണം ഈ സഭകൾ നമ്മൾ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ എന്താ പറയുന്നത് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ആ സഭയുടെ വിശ്വാസം പാരമ്പര്യങ്ങളൊക്കെ ഒന്നിച്ച് പങ്കുവയ്ക്കുന്ന സഭകൾ ആ വിശുദ്ധ കുർബാനയുടെ പൂർണ്ണമായ ഐക്യത്തിൽ എത്തിച്ചേർന്ന് ക്രിസ്തുവിന്റെ ശരീരത്തിൽ സംശയങ്ങളായിത്തീരുന്ന ഒരു സമ്പൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ തക്ക വണ്ണം ദൈവം കരുണ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.
Thank you, Achin. Thank you for that beautiful long class. ഇനിയും നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് നമ്മൾ പഠിച്ച ബുക്സിന്റെ സമ്മറി എഴുതി അയക്കുക എന്നുള്ളതാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു യൂണിറ്റിൻ്റെ, അതായത് 6 ലെസൺസിൻ്റെ വായിച്ചിട്ട് 6 ലെസൺസിൻ്റെയും കൂടെ ഒരു സമ്മറി 2 pages. That's all. അത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അത് വായിച്ചിട്ട് അതിനകത്ത് ഒരു വിധം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും മേജർ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്ന് സ്റ്റുഡന്റിനെ അത് അറിയിക്കും. മേജർ മിസ്റ്റേക്സ് ഒന്നും ഇല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുൻപോട്ട് അങ്ങ് പോകും. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പാഠപദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരെയും നമ്മൾ ഇതിനകത്ത് തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ അവർ എടുക്കുന്ന എഫർട്ടിന് നമ്മൾ അവരെ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള അപ്രീഷിയേഷൻ കൊടുക്കും. അപ്പം നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ കോഴ്സാണിത്. 10 ബുക്ക് ഉണ്ട്. നമ്മൾ 2 ഇയർ കോഴ്സാണ്. ഏകദേശം നമ്മൾ 5-6 ബുക്ക് കഴിഞ്ഞു ഓൾറെഡി കഴിഞ്ഞെങ്കിലും വളരെ ഈസി ആയിട്ട് ഇതിന് സമ്മറി എഴുതാവുന്നതാണ്. എത്രയും വേഗം അത് എഴുതി മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി ഇമെയിൽ വഴിയോ ബൈ മെയിൽ വഴിയോ എനിക്ക് അയച്ചു തരണം. കിട്ടിയ ഇന്ന് വരെ കിട്ടിയിട്ടുള്ളതെല്ലാം തന്നെ കംപ്ലീറ്റ് ഞാൻ റിവ്യൂ ചെയ്തു അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ്. ആൻഡ് ഐ ഹാവ് എ ഫ്ലോ ചാർട്ട് എക്സൽ സ്പ്രെഡ്ഷീറ്റ് അബൌട്ട് ദാറ്റ്. ഓരോരുത്തരുടെയും എത്ര ഗ്രേഡ് എല്ലാം വെച്ചിട്ടുണ്ട്. സോ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണം. അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ബിഫോർ ദി എൻഡ് ഓഫ് ദിസ് മന്ത് ഈ മാസത്തിന്റെ അവസാനത്തിന് മുൻപ് നമ്മൾ ഒരു ക്ലാസ് കൂടെ എടുത്ത് ഈ അടുത്ത ലെസണിലേക്ക് അടുത്ത യൂണിറ്റിലേക്ക് കയറുന്നതായിരിക്കും. അച്ഛൻ്റെ സൗകര്യം അനുസരിച്ച് ഞാനത് ഇമെയിൽ അയച്ച് നിങ്ങളെല്ലാവരും അറിയിച്ചോളാം. വൺസ് അഗെയിൻ താങ്ക് യു അച്ഛൻ. താങ്ക് യു സോ മച്ച് ഫോർ ഗൈഡിങ് എസ് ആൻഡ് ലീഡിങ് എസ് ഇൻ ദിസ് സെഷൻ. മനോജ് മാത്യു നമ്മുടെ റെക്കോർഡിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു ഫ്രം ദ വെരി ബിഗിനിങ് ടിൽ നൗ. വി താങ്ക് യു സോ മച്ച് ഓൺ ബിഹാഫ് ഓഫ് ദി ഡയോസിസ് ആൻഡ് അവർ പ്രൊഫഷണൽ ബിഹാഫ്. അച്ഛനിപ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതായിരിക്കും.
അടുത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞല്ലോ, അടുത്ത രണ്ട് ലെസണുകളും അത് രണ്ട് യൂണിറ്റുകളില് ഒന്ന് റോമൻ കത്തോലിക്ക സഭയെ കുറിച്ചുള്ള ഒരു വിശദമായ പഠനമാണ്. അതിന്റെ അടുത്തത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് നമുക്ക് ഒരു സെഷൻ കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് സെഷൻ കൊണ്ടോ വേണ്ടി വരുമായിരിക്കാം. അത് അനൗൺസ് ചെയ്യാവുന്നതാണ് അല്ലേ?
താങ്ക് യു.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ ഒരുപാട് സംബന്ധമാവാസവും നാം എല്ലാവരുടെ മേലും ദിവ്യ ബോധനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇതിൽ സംബന്ധിക്കുന്ന ഏവരുടെ മേലും എന്നെ കൊണ്ടായിരിക്കും മാറാവട്ടെ.
Amen. Thank you and good night.